മാനവരാശി ഒരിക്കൽ ഭയത്തോടെയും പിന്നെ അത്ഭുതത്തോടെയും കണ്ടിരുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ചുരുൾ നിവർത്താൻ എന്നും മനുഷ്യനെ സഹായിച്ചിട്ടുള്ളത് ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സ് എന്ന ചവിട്ടുപടികൾ തന്നെയായിരുന്നു. എന്നാൽ ഒരു കാലത്ത് ഇതേ ഭൗതികശാസ്ത്രത്തിന്റെ നെടുന്തൂണുകളായി നിലനിന്നിരുന്ന വൈക്കോൽ തൂണുകളെ മാറ്റിക്കൊണ്ട് തന്റേതായ ശക്തമായ കരിങ്കൽ തൂണുകളെ സ്ഥാപിച്ച വ്യക്തിയായിരുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതിഭാശാലിയായ സൈദ്ധാന്തിക ഭൗതികശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന്റെ മഹത്തായ പ്രബന്ധങ്ങളെ മാത്രമായിരുന്നില്ല, ഇത്രയും മഹത്തായ പ്രബന്ധങ്ങൾ എഴുതാൻ അദ്ദേഹത്തിനെ സഹായിച്ച അദ്ദേഹത്തിന്റെ തലച്ചോറ് പോലും ജനങ്ങൾ വളരെ കൗതുകത്തോടെയായിരുന്നു വീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാവാം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ തലച്ചോറ് മോഷ്ടിക്കപ്പെട്ടതും. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ മരണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞ അവസാന വാചകങ്ങളും അദ്ദേഹത്തിന്റെ തലച്ചോറ് വ്യക്തമായി പഠിച്ച ശേഷം ഗവേഷകർ പറഞ്ഞ ചില കാര്യങ്ങളും ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു പ്രഹേളികയായി നിലനിൽക്കുകയാണ്. ഇന്ന് പറയാൻ പോകുന്നത് അതേ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കഥയാണ്. നമുക്ക് നേരെ ആ സംഭവ ചരിത്രത്തിലേക്ക് പോവാം. 1879 മാർച്ച് മാസം 14 ഹെർമൻ ഐൻസ്റ്റീന്റെയും പൗളി കോച്ചിന്റെയും മകനായിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചു വീഴുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നത് ജർമ്മനിയിലെ ഒരു ജൂത കുടുംബത്തിലാണ്. 1800 ഈ കുടുംബം മ്യൂണിക്കിലേക്ക് താമസം മാറ്റിയാണ്. അച്ഛൻ അവിടെ ചെയ്തിരുന്നത് ഒരു ചെറിയ ഇലക്ട്രിക് കട നടത്തുക എന്നുള്ളതായിരുന്നു. അച്ഛനും അമ്മാവനും കൂടിയായിരുന്നു ആ ഇലക്ട്രിക് കട നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആഗ്രഹം ആൽബർട്ട് ഐൻസ്റ്റീൻ വളർന്നു വരുമ്പോൾ ഒരു നല്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് മാറണം എന്നതായിരുന്നു. കാരണം ഇവരെ ബിസിനസ്സിൽ സഹായിക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ട് ഭാവിയിൽ സാധിക്കുമെന്ന് തന്നെ ഇവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു അധ്യാപകനായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. ഈ ചെറിയ കുട്ടി 5 മുതൽ 8 വയസ്സ് വരെ കത്തോലിക് എലിമെന്ററി സ്കൂൾ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു സ്കൂളിലാണ് വിദ്യാഭ്യാസം നടത്തുന്നത്. പിന്നീടുള്ള സെക്കൻഡറി വിദ്യാഭ്യാസം ലൂയിറ്റ് പോൾ ജിംനേഷ്യം എന്ന് പറയുന്ന സ്കൂളിലാണ് നടത്തുന്നത്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ടീച്ചർമാർക്ക് അത്ര ഇഷ്ടമുള്ള കുട്ടിയൊന്നും അല്ലായിരുന്നു. കാരണം എന്ന് പറയുന്നത് ഇവൻ ഭാഷാപരമായ വിഷയങ്ങളിൽ വളരെ പുറകോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന് മറ്റ് വിഷയങ്ങൾ പഠിച്ചെടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കരുതിയിരുന്നത് ഇവന് ബുദ്ധി കുറച്ച് കുറവാണ് എന്നതായിരുന്നു. അതുമാത്രമല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് മാർക്ക് മേടിക്കുക എന്ന് പറയുന്ന തത്വത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇവനെ സ്വന്തമായി ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു. എന്നാലും ആൽബർട്ട് ഐൻസ്റ്റീൻ പിൽക്കാലത്ത് വലിയൊരു ശാസ്ത്രജ്ഞനായതിനു ശേഷം അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചത് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, വളരെ ചെറുപ്പത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കയ്യിൽ ഒരു കോമ്പസ് കിട്ടുകയാണ്, അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം കിട്ടുകയാണ്. ഈ വടക്ക് നോക്കി യന്ത്രത്തിന്റെ നീഡിലിനെ സ്വാധീനിക്കുന്നത് തനിക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒരു ശക്തിയാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തനിക്ക് കാണാൻ സാധിക്കാത്ത എന്തെല്ലാമോ ഫോഴ്സ് ഈ ലോകത്തുണ്ട് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് അതിലൊരു താല്പര്യം ജനിക്കുന്നു. പിന്നീട് 12 വയസ്സിൽ മറ്റൊരു കാര്യം നടന്നു. ആൽബർട്ട് ഐൻസ്റ്റീന് ജിയോമെട്രിയുടെ ഒരു പുസ്തകം കിട്ടുകയാണ്. ഈ പുസ്തകം വായിക്കുന്നതിലൂടെ കൂടുതൽ കണക്കിലേക്ക് കുട്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു വെക്കുന്നതോടൊപ്പം 3-ാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവന് ചെറുപ്പത്തിൽ മാക്സ് ടാൽമുഡ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന് 15-16 വയസ്സുള്ള സമയത്ത് ഈ മെഡിക്കൽ വിദ്യാർത്ഥിയുമായിട്ട് ഇവൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. പ്രധാനമായിട്ടും സയൻസിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ചെറിയ കുട്ടിയോട് അധികം ആരും ശാസ്ത്രമൊന്നും സംസാരിക്കില്ല. ഈ സമയത്ത് ഈ വലിയ വിദ്യാർത്ഥി ഇവരോട് ശാസ്ത്ര സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ഇത് വല്ലാത്ത രീതിയിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന് 16 വയസ്സുള്ള സമയത്താണ് ഈ സ്റ്റാൽവുഡ് എന്ന് പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥി ട്രാവലിംഗ് ത്രൂ എ ടെലഗ്രാഫ് വയർ എന്ന് പറയുന്ന ആരോൺ ബെൻസ്റ്റൈനിന്റെ ഒരു പുസ്തകം ആൽബർട്ട് ഐൻസ്റ്റീനെ സമ്മാനിക്കുന്നത്. ഈ പുസ്തകത്തിലൂടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പോയ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീന് മനസ്സിലായത് നമ്മളൊരു ടെലിഗ്രാഫ് വയറിന്റെ ഉള്ളിലൂടെ കടന്നുപോയാൽ എങ്ങനെയായിരിക്കും ആ പ്രപഞ്ചത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതാണ്. അതായത് ഈ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ ചിന്തിച്ചത് ഒരു പ്രകാശ ഭീമിന്റെ ഉള്ളിലൂടെ അതിൻ്റെ അതേ വേഗതയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രകാശം കാണാൻ സാധിക്കുക എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ചിന്തിക്കുന്നത്. 16 വയസ്സുള്ളൊരു കുട്ടിയാണ്. എന്തായാലും നമ്മളെല്ലാം ചിന്തിക്കുന്നത് പോലെയല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ എപ്പോഴും സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീന് 16 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഇവന് നല്ലൊരു അധ്യാപകനാവാൻ വേണ്ടി ഇവൻ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ്. സ്വിറ്റ്സർലൻഡിലെത്തി സ്വിസ് ഫെഡറൽ പോളിടെക്നിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൻ്റെ എൻട്രൻസ് പരീക്ഷ ഇവനെ എഴുതുകയാണ്. 1895 ഇത് സംഭവിക്കുന്നത്. എന്നാൽ എൻട്രൻസ് പരീക്ഷയിൽ ഇവൻ പരാജയപ്പെടുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജനറൽ ടോപ്പിക്കിൽ ഇവൻ തോക്കുകയാണ്. പ്രത്യേകിച്ച് ബയോളജിയിലും കെമിസ്ട്രിയിലും ഭാഷാ വിഷയങ്ങളിലും ഇവൻ തോൽക്കുന്നു. പക്ഷേ മാത്സിലും ഫിസിക്സിലും ഏറ്റവും ഉയർന്ന മാർക്ക് മേടിച്ചതും ഇവൻ തന്നെയായിരുന്നു. ഇവൻ്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കണ്ടിട്ട് പ്രിൻസിപ്പൾ പോലും ഞെട്ടിപ്പോയി. പക്ഷേ ഇവനെ കോളേജിലേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇവൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു നിബന്ധന വെച്ചുകൊണ്ട് ഇവനെ കോളേജിലേക്ക് എടുക്കാൻ വേണ്ടി പ്രിൻസിപ്പാൾ തയ്യാറാവുകയാണ്. ഇങ്ങനെ കോളേജിലേക്ക് എടുക്കുന്നതിന് മുൻപ് ഇവനോടൊരു കാര്യം പറയുകയാണ്, നീ 2 വർഷം പോയി ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വരൂ, അതിനുശേഷം നിന്നെ കോളേജിലെടുക്കാം. ഇത് കേട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ സ്വിറ്റ്സർലൻഡിലെ തന്നെ മറ്റൊരു സ്കൂളിൽ ചേർന്നുകൊണ്ട് 2 വർഷം പഠിക്കുകയാണ്. ഈ പഠനശേഷമാണ് സ്വിറ്റ്സ് ഫെഡറൽ പോളിടെക്നിക് സ്കൂളിൽ മാത്സിനും ഫിസിക്സിനും വേണ്ടി ഇവൻ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഈ കോളേജിൽ ചേർന്ന് പഠിച്ച് 1900 ഫെഡറൽ ടീച്ചിങ് ഡിപ്ലോമ ഇൻ മാത്സ് ആൻഡ് ഫിസിക്സ് എന്ന് പറയുന്ന കോഴ്സ് ഇവൻ പാസ്സായിട്ട് വരികയാണ്. എന്നാൽ ഈ പഠന കാലയളവിൽ തൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരേ ഒരു പെൺകുട്ടിയുമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രണയത്തിലാവുകയാണ്. മിലേവ മരിക് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. പക്ഷേ ഇവരുടെ പ്രണയബന്ധത്തെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഐൻസ്റ്റീൻ തന്നെ പറയുന്നത് എൻലെസ് ഹവേഴ്സ് ഓഫ് ഡിബേറ്റിംഗ് എന്നാണ്. അതായത് ഇവർ തമ്മിൽ തർക്കത്തിലും ഒരുപാട് ചർച്ചകളിലും ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഫിസിക്സും മാത്തമാറ്റിക്സും തന്നെയായിരുന്നു. ശാസ്ത്ര വിഷയങ്ങളായിരുന്നു ഇവർ പരസ്പരം സംസാരിച്ചിരുന്നത് പോലും. എന്തായാലും ആൽബർട്ട് ഐൻസ്റ്റീന് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന ആഗ്രഹം പോലും വരുന്നുണ്ട്. അങ്ങനെ 1900 ആൽബർട്ട് ഐൻസ്റ്റീൻ പാസ്സായി വന്ന് പിന്നീട് 2 വർഷം ഒരു ടീച്ചറാവാൻ വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം ആൽബർട്ട് ഐൻസ്റ്റീന് ഒരു ജോലിയും കിട്ടുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ ട്യൂഷൻ എല്ലാം എടുത്താണ് ഇവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അച്ഛന് വയസ്സായിട്ട് വരുന്നുണ്ട്. അച്ഛന് ഈ മകൻ എങ്ങനെയെങ്കിലും പച്ച പിടിക്കണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ ശക്തമായ രീതിയിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നത് മിലേവ മരിക്കിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്തായാലും 1903 സമയത്ത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ശുപാർശ കൊണ്ട് മാത്രം ഇവന് സ്വിസ് പേറ്റന്റ് ഓഫീസിൽ ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടുകയാണ്. വളരെ ചെറിയൊരു ജോലിയാണ്. പക്ഷേ ഇവൻ ആ ജോലിക്ക് ചേരുന്നു. അതിൻ്റെ കൂടെ തന്നെ 1903 തന്നെ മിലേവ മരിക്കിനെ കല്യാണവും കഴിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീന് 2 ആൺകുട്ടികൾ ഉണ്ടാവുന്നതുകൊണ്ട് എന്തായാലും ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ക്ലർക്ക് മാത്രമാണ്, ഒരു വലിയ ശാസ്ത്രജ്ഞനായി മാറിയിട്ടില്ല. ഈ കാലഘട്ടത്തിലാണ് അസുഖം മൂലം അച്ഛൻ മരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ എല്ലാ കാലവും പറയുന്നൊരു കാര്യമാണ്, ഞാനൊരു വലിയ ശാസ്ത്രജ്ഞനായതും എൻ്റെ ജീവിതത്തിൻ്റെ വിജയവും എൻ്റെ അച്ഛന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു പരാജയമായിരുന്ന സമയത്തായിരുന്നു അച്ഛൻ മരിച്ചിരുന്നത്. എന്തായാലും അതൊരു സത്യം തന്നെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആളെ ലോകം എത്തരത്തിൽ ബഹുമാനിക്കുന്നു എന്നും എങ്ങനെയാണ് ആ വ്യക്തിയെ ലോകം കാണുന്നത് എന്നും സ്വന്തം അച്ഛന് കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെയൊരു ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും 16 വയസ്സിൽ പ്രകാശത്തെക്കുറിച്ച് തൻ്റെ മനസ്സിലുടക്കിയ ആ ചോദ്യത്തെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ നിരന്തരം ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരുപാട് കണക്കുകൾ ചെയ്തു നോക്കുമായിരുന്നു, ഒരുപാട് ഇക്വേഷനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനാണ് എന്ന് നമുക്കറിയാം. അതായത് ഗണിതശാസ്ത്രം ഉപയോഗിച്ചാണ് പ്രപഞ്ച സത്യങ്ങളിലേക്ക് ഇദ്ദേഹം വെളിച്ചം വീശുന്നത്. ഗണിതശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഭൗതികശാസ്ത്രത്തിൽ കണ്ടെത്തൽ നടത്തുകയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ചെയ്തിരുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന് ലബോറട്ടറികളുടെ ആവശ്യം പോലും ഇല്ലായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ മഹത്തരമായ ഒരു കണ്ടുപിടുത്തം നടത്തുകയാണ്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് കോൺസ്റ്റന്റ് എന്നായിരുന്നു ആ കണ്ടുപിടുത്തം. പ്രകാശത്തിൻ്റെ പ്രവേഗം സ്ഥിരമാണ്, അതിന് മാറ്റം ഉണ്ടാവില്ല. അതായത് 19 ഭൗതികശാസ്ത്രത്തിൻ്റെ ഇളകാത്ത ശിലയായി കരുതപ്പെട്ടു പോന്നിരുന്ന മാക്സ്വെല്ലിൻ്റെ തിയറി ഓഫ് ലൈറ്റും ന്യൂട്ടന്റെ ചലന നിയമങ്ങളും ഒന്നിച്ച് പോവില്ല എന്ന കണ്ടെത്തലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നടത്തിയിരിക്കുന്നത്. അതായത് മാക്സ്വെല്ലിൻ്റെ തിയറി ശരിയാണെങ്കിൽ ന്യൂട്ടന്റെ തിയറി തെറ്റാണ്, ന്യൂട്ടന്റെ തിയറി ശരിയാണെങ്കിൽ മാക്സ്വെല്ലിൻ്റെ തിയറി തെറ്റാണ്. ഇത് രണ്ടും അടിസ്ഥാന ആശയങ്ങളായി കരുതിയിരുന്ന ഭൗതികശാസ്ത്രത്തിന് അത് വലിയൊരു ഞെട്ടൽ തന്നെയായിരുന്നു. എന്തായാലും ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നെയും ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട്. 1905 എ ന്യൂ ഡിറ്റർമിനേഷൻ ടു മോളിക്കുലാർ ഡയമെൻഷൻ എന്ന് പറയുന്ന PhD പേപ്പർ ഇദ്ദേഹം പുറത്തിറക്കുകയാണ്. 1905 എന്ന് പറയുന്ന വർഷത്തിൽ മാത്രം 4 പുതിയ പേപ്പറുകളാണ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചും ബ്രൗണിയൻ മോഷനെ കുറിച്ചും മാസ് എനർജി കൺസർവേഷനെ കുറിച്ചും തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ കുറിച്ചും എല്ലാമായിരുന്നു ആ പേപ്പറുകൾ പറഞ്ഞു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആനസ് മിറാബിലസ് പേപ്പേഴ്സ് എന്നാണ് ആ പേപ്പറുകൾ അറിയപ്പെട്ടത്. ഇത്രയും പേപ്പറുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന ആ വർഷം അറിയപ്പെട്ടത് മിറാക്കിൾ ഇയർ ഓഫ് പേപ്പേഴ്സ് എന്നായിരുന്നു. എന്തായാലും ശാസ്ത്രലോകം പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇത് പറയുന്നത് മാസിനെ കുറിച്ചും എനർജിയെ കുറിച്ചും ടൈമിനെ കുറിച്ചും സ്പേസിനെ കുറിച്ചും എല്ലാം അതുവരെ ശാസ്ത്രലോകം ചിന്തിച്ചിട്ടില്ലാത്ത മറ്റൊരു തരത്തിലായിരുന്നു. അതുവരെ നിലനിന്നിരുന്ന പല തിയറികളെയും നിരാകരിക്കുന്നതായിരുന്നു ഐൻസ്റ്റീൻ്റെ പല കണ്ടെത്തലുകളും. പിന്നീട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്ര പ്രതിഭയുടെ വർഷമാണ് ആരംഭിക്കുന്നത്. ഒരു ഐൻസ്റ്റീൻ യുഗം ആരംഭിച്ചു എന്ന് തന്നെ പറയാവുന്നതാണ്. ഐൻസ്റ്റീനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വളരെയധികം വർദ്ധിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ആളുകളും ഗവേഷകരും എല്ലാം കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം പല യൂണിവേഴ്സിറ്റികളിലും പ്രസംഗിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിനെ വൈസ് ചാൻസലർ ആവാൻ പല യൂണിവേഴ്സിറ്റികളും ക്ഷണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആദ്യ VC ആവാൻ ക്ഷണിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനെയായിരുന്നു. സർ സി പി രാമസ്വാമിയാണ് ഐൻസ്റ്റീനെ ക്ഷണിച്ചുകൊണ്ട് അത്തരത്തിലൊരു കത്ത് എഴുതുന്നത്. എന്നാൽ ഐൻസ്റ്റീൻ സ്നേഹപൂർവ്വം ഈ കാര്യം നിരാകരിക്കുകയായിരുന്നു. ഇതുകൂടാതെ ഒരിക്കൽ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ആവാൻ പോലും ആൽബർട്ട് ഐൻസ്റ്റീന് ക്ഷണമുണ്ടായിട്ടുണ്ട്. എന്തായാലും അതും അദ്ദേഹം നിരാകരിക്കുകയായിരുന്നു. കാലങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കൂടി വരികയാണ്. ഇതിനിടയിൽ അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ദാമ്പത്യ ജീവിതം ചെറിയ രീതിയിലുള്ള തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 1919 ആയ സമയത്ത് ഈ ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും തകരുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ വിവാഹമോചനം നേടുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ തൻ്റെ വിവാഹമോചന ഉടമ്പടിയിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ വർഷത്തിലും ഭാര്യയ്ക്ക് നിശ്ചിത തുക കൊടുക്കാം, അതുകൂടാതെ തനിക്ക് കിട്ടുന്ന നോബൽ പ്രൈസിൻ്റെ മുഴുവൻ സമ്മാനവും ഈ ഭാര്യയ്ക്ക് കൊടുക്കാം. വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിവാഹമോചന ഉടമ്പടിയായിരുന്നു. കാരണം ഒരാൾക്ക് നോബൽ പ്രൈസ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതിനു മുൻപാണ് പറയുന്നത്, എനിക്ക് നോബൽ പ്രൈസ് കിട്ടുന്ന മുഴുവൻ പണവും ഞാൻ നിനക്ക് തരാം. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ അത്രയും ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടാൻ പോവുകയാണ്. എന്തായാലും കാലം അധികമൊന്നും കഴിഞ്ഞില്ല. 1921 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ലാബിൽ തെളിയിച്ചു കൊടുത്തതിന് ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുകയാണ്. 1922 ഇദ്ദേഹം നോബൽ സമ്മാനം ഏറ്റുവാങ്ങുന്നു. പറഞ്ഞതുപോലെ മുഴുവൻ തുകയും മുൻ ഭാര്യയ്ക്ക് ഇദ്ദേഹം കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതേ കാലഘട്ടത്തിൽ തന്നെ ജർമ്മനിയിൽ നാസിപ്പട ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിൽ താമസിക്കുന്ന ജൂതനായ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുകൊണ്ട് തന്നെ ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നാസികൾ ആൽബർട്ട് ഐൻസ്റ്റീനെയും വേട്ടയാടുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കപട ശാസ്ത്രജ്ഞനാണ് എന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. നാസി പ്രൊപ്പഗണ്ട മെഷീനറികൾ വഴി 100 ശാസ്ത്രജ്ഞരെ ഉപയോഗിച്ചുകൊണ്ട് 100 പുസ്തകങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തങ്ങൾ തെറ്റാണ് എന്ന രീതിയിൽ എഴുതപ്പെടുക പോലും ഉണ്ടായി. എന്നാൽ ഇതിനോടെല്ലാം വളരെ കൂളായിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രതികരിച്ചത്. നിങ്ങൾക്ക് ആപേക്ഷിക സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റിലേറ്റിവിറ്റി തെറ്റാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ ഗണ്ണിക്കാനുള്ള ഒരു ഫാക്റ്റ് മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ 100 പുസ്തകങ്ങൾ എഴുതണ്ട എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. എന്തായാലും അതിനെ ഗണ്ണിക്കാൻ ആവശ്യമായ ഒരു ഫാക്റ്റ് പോലും ആർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ഒരു സത്യം തന്നെയാണ്. എന്തായാലും ആൽബർട്ട് ഐൻസ്റ്റീനെ കൊല്ലുന്നവർക്ക് സമ്മാന തുകകൾ പോലും ജർമ്മനിയിൽ പിന്നീട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. 1932 ഇദ്ദേഹം ജർമ്മനി ഉപേക്ഷിച്ച് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലേക്ക് താമസം മാറ്റുകയാണ്. എന്നാൽ അമേരിക്കക്കാരും കുറച്ച് സംശയത്തോടെയാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ നോക്കിക്കണ്ടിരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സോവിയറ്റ് ചാരനാണോ എന്ന് പോലും അമേരിക്ക സംശയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി 10 FBI വളരെ രഹസ്യമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ നിരീക്ഷിച്ചിരുന്നത്. എന്തായാലും ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നെയും ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു മഹാനായ ശാസ്ത്രജ്ഞനായി തന്നെ ലോകത്ത് നിലകൊള്ളുകയാണ്. എന്തായാലും പിന്നീട് തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ കണ്ടെത്തലുകളൊന്നും ആ മഹാനായ ശാസ്ത്രജ്ഞൻ നടത്തുന്നില്ല. പ്രായാധിക്യം കൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീന് ഒരുപാട് അസുഖങ്ങളും പിടിപെടുന്നുണ്ട്. അങ്ങനെ തൻ്റെ 76 വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ ഹോസ്പിറ്റലിലേക്ക് ഈ ശാസ്ത്രജ്ഞൻ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു ഓപ്പറേഷൻ ചെയ്താൽ ജീവൻ രക്ഷിക്കാമെന്ന് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീനോട് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന മറുപടി വളരെ വിചിത്രമായിരുന്നു. ഈ ലോകത്തിന് ഞാൻ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോവും. അല്ലാതെ കൃത്രിമ മാർഗത്തിലൂടെ ജീവൻ പിടിച്ചു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സർജറി വേണ്ട എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ദേഹത്ത് ഒരു സർജറി നടത്താൻ അനുവദിക്കാത്തതുകൊണ്ട് മാത്രം 1985 ഏപ്രിൽ 18 തൻ്റെ 76 വയസ്സിൽ മരണപ്പെടുകയാണ്. ആന്തരിക രക്തസ്രാവമായിരുന്നു മരണത്തിൻ്റെ കാരണം. പക്ഷെ മരിക്കുന്നതിന് മുൻപ് ജർമ്മൻ ഭാഷയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ പരിചരിക്കാൻ നിന്നിരുന്ന ഒരു നേഴ്സ് മാത്രമായിരുന്നു. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ നേഴ്സിന് ജർമ്മൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ മരിക്കുന്നതിന് മുൻപ് ഈ ലോകത്തോട് എന്താണ് പറഞ്ഞത് എന്ന് തിരിച്ചറിയാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മരണശേഷം ചില വിചിത്രമായ കാര്യങ്ങൾ കൂടെ സംഭവിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പാത്തോളജിസ്റ്റ് ആയിരുന്ന, ഇന്നത്തെ കാലത്ത് ഡോക്ടർ എന്ന് തന്നെ പറയാം, തോമസ് ഹാർവി എന്ന് പറയുന്ന വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ച് 7.5 അദ്ദേഹത്തിൻ്റെ കണ്ണുകളും തലച്ചോറും മോഷ്ടിക്കുകയാണ്. കാരണം ഇങ്ങനെ എടുക്കുകയാണെന്ന കാര്യം ബന്ധുക്കളോട് പോലും ഇദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ എടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി തന്നെയായിരുന്നു. കാരണം ഇത്രയും മഹാനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ മാറാൻ എന്തെങ്കിലും പ്രത്യേകതകൾ ആ തലച്ചോറിനുണ്ടായിരുന്നോ എന്ന് ഇദ്ദേഹത്തിന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും ഇദ്ദേഹത്തിന് പേരെടുക്കാൻ വേണ്ടി തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറും കണ്ണുകളും ഇദ്ദേഹം നീക്കം ചെയ്യുന്നത്. പിന്നീട് ഇദ്ദേഹം ഈ തലച്ചോറിനെ നിരവധി കഷ്ണങ്ങളാക്കി മാറ്റുകയാണ്. ഒരു കണക്ക് പ്രകാരം ഏകദേശം 170 മുതൽ 240 വരെ 1 സെൻറ്റിമീറ്റർ വീതം വീതി ഉണ്ടായിരുന്ന കഷ്ണങ്ങളാക്കി ആ തലച്ചോറിനെ മുറുക്കിയാണ്. അതിനുശേഷം തലച്ചോറ് ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളിൽ ശേഖരിച്ചു വെച്ച് ഓരോരോ പരീക്ഷണങ്ങൾ ഇദ്ദേഹം നടത്തുകയാണ്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ കുറിച്ച് പുറം ലോകത്തിന് വിവരങ്ങൾ ലഭിക്കുന്നത് 1978 ഓഗസ്റ്റ് മാസത്തിൽ ന്യൂജേഴ്സി മന്ത്ലി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിൽ ഐ ഫൗണ്ട് ഐൻസ്റ്റീൻസ് ബ്രെയിൻ എന്ന് പറഞ്ഞ് സ്റ്റീവൻ ലെവി എന്ന് പറയുന്ന റിപ്പോർട്ടർ എഴുതുന്ന ഒരു ലേഖനത്തിലൂടെയാണ്. ഈ തോമസ് ഹാർവി എന്ന് പറയുന്ന ഡോക്ടറുമായി നടത്തിയ അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നത്. എന്തായാലും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രലോകത്തിലെ പല പ്രഗത്ഭരായ ആളുകളും പിന്നീട് ഈ തലച്ചോറിന് വേണ്ടി ഈ ഡോക്ടറെ സമീപിക്കുകയാണ്. പല കഷ്ണങ്ങളാക്കി പല ആളുകൾക്കും ഇദ്ദേഹം ഇത് കൈമാറുക പോലും ചെയ്യുന്നുണ്ട്. പിന്നീട് നിരവധി കാലങ്ങൾ കൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഈ തലച്ചോറിൽ നടക്കുകയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1978 എന്ന് പറയുമ്പോൾ ഐൻസ്റ്റീൻ മരിച്ച് ആ തലച്ചോറ് എടുത്തതിന് ശേഷം 23 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷമാണ് പ്രധാന ശാസ്ത്ര പരീക്ഷണങ്ങളെല്ലാം ഈ തലച്ചോറിൽ നടത്തപ്പെടുന്നത്. പിന്നീട് 1985 1994 1996 ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ കുറിച്ച് പഠനം നടത്തിയ ആളുകൾ ചില ശാസ്ത്ര പ്രബന്ധങ്ങൾ എഴുതുകയാണ്. പ്രധാനമായിട്ടും സയൻസ് പേപ്പറുകളെല്ലാം എഴുതുകയാണ്. ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുതിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിന് ഇന്ന ഇന്ന പ്രത്യേകതകളാണ് ഉള്ളത് എന്നതാണ് ആ പേപ്പറുകളുടെ എല്ലാം ഉള്ളടക്കം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറ് ശരീരത്തിൽ നിന്നും പുറത്തെടുത്ത ശേഷം അത് കഷ്ണങ്ങളാക്കി മുറിക്കുന്നതിന് മുൻപ് അതിൻ്റെ വിവിധ ആംഗിളുകളിലുള്ള ചിത്രങ്ങളെല്ലാം ഈ തോമസ് ഹാർവി പകർത്തി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ നോക്കിക്കൂടിയായിരുന്നു പല ഗവേഷകരും ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇങ്ങനെ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യപ്പെട്ട ഗവേഷകരെല്ലാം പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഒന്നിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിൻ്റെ സെൻട്രൽ ഹെമിസ്ഫിയറിൻ്റെ ഫ്രണ്ടൽ ലോബിലെ ഒരു ഭാഗം കാലിയായിട്ട് കാണപ്പെട്ടുവെന്നും തലച്ചോറിൻ്റെ ഗ്ലയാൽ സെല്ലുകൾ വളരെയധികം കൂടുതലായിരുന്നുവെന്നും തലച്ചോറിൻ്റെ ഓർമ്മയ്ക്കും ഗണിതശാസ്ത്രത്തിനുമെല്ലാം സഹായിക്കുന്ന ഹിപ്പോ ക്യാമ്പസിൽ ഇടത്തെ വശത്തായി ന്യൂറോണുകൾ കൂട്ടം കൂടിയതായി കാണപ്പെടുന്നു എന്നുമെല്ലാം ഈ പഠനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം എതിർക്കുന്ന വാദങ്ങളുമായിട്ട് ഒരുപാട് ഗവേഷകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 100 കണക്കിന് കഷ്ണങ്ങളാക്കിയ ചെറിയ തലച്ചോറിൻ്റെ ഭാഗങ്ങൾ 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ പരിശോധിക്കുന്നത്. പിന്നീട് ഒരുപാട് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടത് തലച്ചോറിൻ്റെ ചിത്രങ്ങൾ നോക്കിക്കൊണ്ടാണ്, നേരിട്ട് തലച്ചോറ് എടുത്ത് പരിശോധിച്ചുകൊണ്ടല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും തലച്ചോറൊക്കെ വ്യത്യസ്തമായിട്ടിരിക്കും. ഓരോ തലച്ചോറും ഓരോ രീതിയിലാണ്, പല വ്യത്യാസങ്ങളും തലച്ചോറുകൾക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറാണ് നമ്മൾ നോക്കുന്നത് എന്ന മുൻവിധിയോടെ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നും. ചെറിയ എന്തെങ്കിലും മാറ്റം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയും ശ്രമിക്കും. അതുമാത്രമല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ കുറിച്ച് നടത്തിയ പല പഠനങ്ങളും കമ്പാരിസൺ സ്റ്റഡീസ് ആയിരുന്നു. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അതേ വയസ്സുള്ള അതേ പൊക്കമുള്ള ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് അവരുടെ തലച്ചോറെടുക്കും, എന്നിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിക്കും, എന്നിട്ട് തമ്മിൽ നോക്കും അപ്പോൾ എന്താണ് മാറ്റമുള്ളതെന്ന് തീരുമാനിക്കും. ഇങ്ങനെയാണ് പല പഠനങ്ങളും നടന്നത്. അതായത് ഇതിൻ്റെ മെത്തഡോളജി വരെ തെറ്റായിരുന്നു എന്നാണ് പല ഗവേഷകരും അഭിപ്രായപ്പെടുന്നത്. അതായത് ലോകവ്യാപകമായി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിന് ചില പ്രത്യേകതകൾ ഉണ്ട് എന്നൊന്നും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ കുറിച്ച് കേൾക്കുന്ന മറ്റൊരു കാര്യം, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള മഹാന്മാരായ ആളുകളെല്ലാം തലച്ചോറിൻ്റെ 15-20% ഭാഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ തലച്ചോറിൻ്റെ 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു സത്യം എന്ന് പറയുന്നത്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ കുറിച്ച് പ്രചരിച്ച കള്ളങ്ങൾ പോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ കുറിച്ചും കള്ളങ്ങളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മുൻപ് തന്നെ പൊളിക്കപ്പെട്ടൊരു കള്ളമാണിത്, 10% ബ്രെയിൻ മിത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമിലെല്ലാം ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. 10% ബ്രെയിൻ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ 10% മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി 90 കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ബുദ്ധിമാന്മാരായി നിൽക്കും, വലിയ ശാസ്ത്രജ്ഞന്മാരാവും, ലോകത്തിന് വലിയ കണ്ടുപിടുത്തം ഉണ്ടാവും എന്നൊക്കെയാണ്. എന്നാൽ നമ്മുടെ തലച്ചോറിൻ്റെ 100% ഭാഗങ്ങളും മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം കൂടെ എപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ കുറച്ചധികം ബുദ്ധി ഉപയോഗിച്ചിരുന്നു എന്നോ തലച്ചോറിനെ കൂടുതൽ പ്രവർത്തിപ്പിച്ചിരുന്നു എന്നോ പ്രത്യേകമായ കണ്ടെത്തലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതിഭാശാലിയായ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ്റെ കഥയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് എഴുതുക, പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.